പ്രത്യേകിച്ച് മലതി പറഞ്ഞ വാക്കുകൾ എല്ലാവരും കൊടുത്തെടുക്കുക. നിങ്ങളത് ശരിക്ക് വീട്ടിൽ പോയി ചിന്തിക്കുക. അത്യാവശ്യമായ
കാര്യങ്ങളാണ്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല.
സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വരം
നൽകിയിരിക്കും.
വരം ലഭിച്ചവർക്ക് മാത്രം ഈ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് ഗ്രഹിക്കാറുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഐത്യോപ്യയിലെ ധനകാര്യമന്ത്രിയായ ഷണൻ ജെറുസലേമിൽ പോയി ആരാധന കഴിഞ്ഞ് പേരിൽ മടങ്ങി വരുമ്പോൾ ഫിലിപ്പോസിനെ ദൈവം ആത്മാവിൽ പ്രേരിപ്പിച്ച അദ്ദേഹം
തിരക്കിലേക്ക്
ഫിലിപ്പോസിനെയും പേരിൽ കയറ്റി യാത്ര ചെയ്യുമ്പോൾ ആ ധനകാര്യമന്ത്രി ശിയാപ്രമെന്നും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് ഉപദേശി ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഒരു മന്ത്രിയോട് ചോദിക്കുന്ന ഒരു ഉപദേശി മന്ത്രിക്ക് ഈ വായിക്കുന്നത് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ ഓർത്ത് നോക്കണം. അദ്ദേഹത്തിന്റെ പദവിയും വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതകളും ഒക്കെ ചിന്തിച്ചാൽ ആ ചോദ്യം വാസ്തവത്തിൽ തന്നെ ആക്ഷേപിക്കുന്നതായി തോന്നി. എങ്കിലാ നല്ല മനുഷ്യൻ പറഞ്ഞത് ഒരുവൻ ഒരു തിരിച്ചു തരുവാനില്ല, ഞാൻ എങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും? ആ നല്ല മനുഷ്യനുള്ള ഹൃദയപരമാറ്റതിനെ കൂടെ സംസാരിച്ച ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൽ ഞാൻ നിങ്ങൾക്ക് വരം. ദൈവ കൃപ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ ദൈവത്തിൽ വായിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യൻ എങ്ങനെയുള്ളവെന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കും. 2 കൊരിന്ത്യർ 5 17 വാക്യം ഏതാണ് വാക്യം? ഒരു തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും.
പഴയത്
കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. ഒരുവൻ ക്രിസ്ത്യാനിയായാൽ ക്രിസ്തുവിലായാൽ വലിയ മനുഷ്യൻ, അത് പുതിയ സൃഷ്ടിയാ, പുതിയ സൃഷ്ടിയാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, മുൻപുണ്ടായിരുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി നമ്മൾ എന്തെല്ലാം ഉണ്ടായിരുന്നു അത് മുഴുവനും കഴിഞ്ഞു. ഇനി അതിലേക്ക് തിരിയുവാൻ എത്തി നോക്കുവാൻ കൈ നീട്ടുവാൻ സാധിക്കും. മുമ്പ് നല്ല മദ്യപനായിരുന്നു, ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ആ കുപ്പിയേലെന്ന് കയ്യിൽ തൊടാൻ സാധ്യമല്ല. മുമ്പ് ധാരാളം സിഗരറ്റ് വലിക്കുമായിരുന്നു, ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഒരു സിഗരറ്റിലേക്ക് കൈ നീട്ടാൻ സാധ്യമല്ല. കാരണം പഴയത് കഴിഞ്ഞുപോയി നാം പ്രത്യേക മനസ്സിലാക്കണം. ക്രിസ്ത്യാൻ ഒരു ദൈവ വൈദാൻ പിന്നീട് പഴയതിലേക്ക് തിരിയാൻ പഴയത് കഴിഞ്ഞു. നമ്മള് 1 കൊരിന്ത്യർ 5:6 നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി. അസാര പുളിമാവ് നമുക്കറിയാം, പാല് ഉറച്ച് തൈരാക്കാൻ അതിനകത്ത് സ്വല്പം മുറിച്ചാൽ 5 ഡിഗ്രി അല്ലെ 5 ലിറ്റർ പാൽ നമുക്ക് കുറച്ച് എടുക്കണമെങ്കിൽ ഒരു അരത്തുട അല്ലെ ഒരു തുടം മോരതിനകത്തൊഴിച്ച് അടച്ചം വെച്ചാൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ മുള്ളിൽ വെക്കാം. ഇതുപോലെയാണ് ഒരല്പ പുളിപ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിലായ ശേഷം ഒരല്പ പുളിപ്പ് വെച്ചിരുന്നാൽ ക്രമേണ അത് മുള്ളിനും നമ്മൾ പ്രത്യേകമാണ്. ക്രമേണ മുഴുവനും ഓ അല്പമല്ലേ ഉള്ളൂ എന്നാരും വിചാരിക്കണ്ട. ആ അല്പം മതി, അത് പടർന്നു പിടിച്ച കൃഷ്ണം പകരുന്നത് പോലെ പടർന്ന് 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 ഒടുവിലവനെ അസാര പുളിമാവ് പിണ്ടത്തിലെ മുഴുവനും പുളിപ്പിക്കുന്നു. ഓർത്തോടെ ക്രിസ്ത്യാനി ഒരു ദൈവ വൈദ്യൻ അവരെങ്ങനെയുള്ളവരാണ് എന്റെ ഇന്നത്തെ വിഷയം. ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ ജീവിതത്തിൽ കാണിക്കാറുള്ള 1 ഒരു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 2:2
ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു.
പൗലോസപ്പോസ്തലൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ഒരു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു തന്റെ രക്ഷണം. അതേ അധ്യായത്തിൽ തന്നെ അവസാനത്തെ വാക്യം എനിക്ക് 16-ാം വാക്യം,
കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാണ്.
ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ചിന്തിച്ചോ, സ്വർഗം കഴിഞ്ഞ ദിവസം ഞാനൊരിടത്ത് പറഞ്ഞു, ഇന്നത്തെ ക്രിസ്തീയ ജീവിതവും അതിന് ക്രിസ്തീയ ജീവിതത്തിന് ഞാൻ പെന്തക്കോസ്തുകാരുടെ ആയതുകൊണ്ട് എഴുത്താമ പറഞ്ഞു, ഇന്നത്തെ പെന്തക്കോസ്തും ദൈവോദരത്തിൽ ഞാൻ കാണുന്ന ഒരു സത്യക്രിസ്തീയ മാർഗവും തമ്മിൽ നോക്കാമെങ്കിൽ കടലും കടലാളിയും പോലെയുള്ള വ്യത്യാസമുണ്ടോ? കടലാളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ട് മിക്കവരും പറയത്തില്ല. എന്താണെന്ന് അറിയാവോ? കടലാളി അറിയത്തില്ല. കടലാളി എന്ന് പറയുന്നത് മലയിലുമൊക്കെ വളരുന്ന ഒരു ഔഷധ ചെരിയ, ഒരു ചെറിയ ചെരി, ഇത്രയേ കാണുന്നു, ചെറിയ ചെരിയ. ഇത് കടലെന്ന് പറയുന്നത് കടലാടി എന്ന് പറഞ്ഞാൽ എന്തോ കണ്ട്, ഇതുപോലെയാണ് ഇന്നത്തെ ക്രിസ്തീയ മാർഗം. എന്നോട് ആരെങ്കിലും ഒപ്പോസ് ചെയ്യാൻ തന്നെയാണ് ഉണ്ടെങ്കിൽ ഞാനതിന് വെല്ലുവിളിക്കാൻ തയ്യാറായിട്ടാണ്. അതുകൊണ്ടാണ് ധൈര്യമാണെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ക്രിസ്തീയ മാർഗവും ഈ തിരുവതരത്തിൽ ദൈവം കാണിച്ചിരിക്കുന്ന ക്രിസ്തീയ മാർഗവും തമ്മിൽ വലിയ അമ്പരമുണ്ട്. എന്നാൽ ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന അനേക ദൈവ മക്കൾ അങ്ങുമിങ്ങുമായിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ സ്തോത്രം. നമ്മളത് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളിൽ ഒരെണ്ണം നിങ്ങളോടൊപ്പം എന്നെയും കൂടെ ചേർത്ത് എന്റെ കുടുംബത്തെയും ചേർത്ത് പറയുകയാണ്, നമ്മളിൽ ഒരെണ്ണം നശിക്കരുത്. നമുക്ക് കർത്താവ് എന്ത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ അവസ്ഥയിൽ നമ്മളായിത്തീർന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഓർത്തു വളരണം, ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന്റെ ഹൃദയം ഉള്ളവരായിരിക്കണം, ഉള്ളവരായിരിക്കണം. നമുക്ക് ഗലാത്യലേഖനം 2:20,
ഞാൻ
ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു
അത്രേ എന്നിൽ ജീവിക്കുന്നു.
ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത
ദൈവപുത്രങ്ങളുടെ
വിശ്വാസത്താലത്രേ
മതി. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാവാൻ്റെ ആരംഭഭാഗം,
ഞാൻ
ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കൃപയാലെ രണ്ട് വിക്കിനികൾ ബിഷപ്പിനെ സഭയില് സ്നാനങ്ങൾക്ക് വന്നിരുവിടെയാണ്. എനിക്കും സന്തോഷത്തിന് വയറുണ്ട്. രണ്ടുപേരും സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ ക്ലാസ്സുകളാണ് അവരെ ഈ കൃപയിലേക്ക് നടത്തിയത് എന്ന് പറയുവാനില്ലേ. ധാരാളം ആത്മാക്കളൊക്കെ താഴെ നടത്തണം എന്ന് സാധിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഞമ്മൾ ഇന്നലെ രണ്ടുപേരെ ക്രിസ്തു ദേശത്തോട് ചേർത്തോട് ചേർന്നല്ല, ക്രിസ്തുദേശത്തിനോട് ചേരുവാൻ ജ്ഞാനമറ്റവരായിരുന്ന എന്നാലോചിക്കുവാൻ ക്രൈസ്തറോ. അങ്ങനെ രണ്ടുപേർക്ക് ആ ഭാഗ്യം കഴിഞ്ഞ ദിവസം കൊടുത്തു. ഇനിയും അനേകരെയും ചേർക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം കാലം കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ സന്തോഷിക്കാം. നമ്മളിപ്പോൾ വായിച്ച വാക്യം ഒന്നൊന്ന്
വായിച്ചിരിക്കും,
ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴത്തെ കൂടെ ആ സ്നാനത്തെ കുറിച്ച് ഞാൻ അത്രയുടെ ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തപ്പോഴാണ് ഒരു യുവാവ് പ്രത്യേകാരെ സന്തോഷിക്കുവാനും ആ തീരുമാനം എടുക്കുവാനും അത് വരെ സഭയിൽ പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്. അങ്ങനെ ആ സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ് എടുത്തു. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ച് സ്വപ്നം ദോഷങ്ങൾ കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ഇതായാലും ഞാൻ കഴിഞ്ഞതന്നെ ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്പെടുന്നതുവരെ അവർക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടില്ല. രക്ഷിക്കപ്പെടുന്ന ഓർവ് വിഷയം എന്നാൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് പോലും സ്നാനത്താലാണ്.
ക്രിസ്തുയേശുവിനോട് ചേരുവാൻ ജ്ഞാനമേറ്റവരായിരുന്ന എന്നാണ് റോമാലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്നാം പാഠം. അപ്പൊ നിർത്തിക്കുക, സ്നാനം എന്തിനാ? യേശുക്രിസ്തുവിനോട് ചേരുക. ഇന്ന് സ്നാനമല്ലെന്റെ വിഷയം ഞാൻ കൂട്ടിയപ്പോ ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നാം യേശുക്രിസ്തുവിനോട് ചേരുക, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. ഓർക്കോളെ, ഇനി നമുക്ക് ഗലാത്യലേഖനം ആറാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിച്ചാൽ ഒരു ഭക്തൻ എങ്ങനെയാണ്? പലർക്കും ഇന്നത്തെ ആത്മീയ ഗോളത്തിലുള്ള പലർക്കും പലരും പ്രശംസിപ്പാനാണ് താല്പര്യം. അവരുടെ സാമ്പത്തിക സൗകര്യത്തില്, അവരുടെ ഭൗമികമായ ഉയർച്ചയില്, അവരുടെ ഉദ്യോഗത്തിന്റെ സ്ഥാനമാന മഹിമയില്, ഇങ്ങനെയൊക്കെയും പല 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 നിലയില് പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ദൈവ വൈദ്യനിന് പറയുവാനുള്ളത് ആയിരിക്കോ, യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. ഓർത്തോളെ, ഒരു ദൈവ വൈദ്യനിന് എപ്പോഴുമുള്ള പ്രശംസ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ തകർന്നു, അവൻ കാൽവരിയിൽ തന്റെ ജീവനെ അർപ്പിച്ചതിന്റെ ഫലമായി എന്റെ പാപത്തിന് പരിഹാരം വന്നു, എന്നെ ഒരു ദൈവവൈദ്യനാക്കി തീർത്തു. ഒരു ദൈവവൈദ്യനായി ചെയ്യുന്നത് പോലുള്ള പദവി മതത്വം വേറെ ഓർക്കോളെ. ദൈവത്തിന്റെ സ്തോത്രം. ആ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ എന്താണ് എന്നുള്ളത് ഞാന് പ്രാരംഭത്തിൽ വായിപ്പിച്ചത് നിങ്ങൾ ഓർത്തോളം. നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അപ്പോൾ കർത്താവിനെ പിൻപറ്റുന്ന ജനത്തിന് കർത്താവിന്റെ ഹൃദയം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ ഹൃദയം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഞാനേ നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് പത്രോസ് ലീഹ പറയുന്നുണ്ട്. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും
രക്തത്താൽ
തളിക്കപ്പെടുവാനുമായി
ആർക്ക്
എഴുതുന്നത്? വ്രതന്മാരെന്നുള്ള അടിയിൽ നിന്ന് വരെയിട്ടു വ്രതന്മാർ. ഒരു സത്യ ദൈവ പൈതൻ, ഒരു യഥാർത്ഥ ദൈവ പൈതൻ ദൈവത്തിന് വ്രതനാണ്, ദൈവത്തിന് വ്രതനാണ്. ഈ വ്രതൻ വ്രതൻ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എത്ര കാലത്തേക്ക് ദൈവത്തിന് വ്രതനായിരിക്കണം? മരിക്കുന്നത് ഒരു യുവൻ ദൈവത്തിന് വ്രതനാണ്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ മരണം പര്യന്തം ദൈവം മുമ്പാകെ വ്രതനായിരിക്കണം. ഞാന് വ്രതത്തെ കുറിച്ചാ ഇന്നുകൊണ്ട് രീതിയല്ല, ചിലപ്പോൾ അടുത്ത ഒരു ദിവസം കൂടെ എടുക്കേണ്ടി വരും ഈ പാർട്ടി ഭാഗത്തിന്. സംഖ്യാപുസ്തകം ആറാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ
ഇവിടെ
ഒരു വ്രതം, ഈ വ്രതത്തിന്റെ വ്യവസ്ഥകളൊക്കെയും പറയുമ്പോൾ ഈ വ്രതത്തിന് ചില വ്യവസ്ഥയൊക്കെ ഉണ്ട്, എല്ലാ വ്രതത്തിനും വ്യവസ്ഥയുണ്ട്. ഇവിടുത്തെ വ്രതം നാസീർ വ്രതം എന്നാണ് അതിന്റെ വ്യവസ്ഥ. ഓക്കെ, നാസീർ വ്രതം. ഈ നാസീർ വ്രതം പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെയും ഒഴിക്കാം. എന്നാലേ അതിന്റെ ശരിയായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ അഞ്ചു വർഷത്തേക്ക് ദൈവം വാങ്ങി നാസീർ വ്രതക്കാരനായിരിക്കാം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ അവന്റെ വ്രതം തീർന്നു. 15 വർഷത്തേക്ക് വേണമെങ്കിലാകാം, ജീവപര്യന്തം വേണമെങ്കിലാകാം, 6 മാസത്തേക്ക് നാസീറായിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ അവന്റെ ആ വ്രതം. എന്നാൽ നമ്മുടെ വ്രതം അതല്ല. ശ്രീസ്വരോ, നമ്മുടെ വ്രതം ജീവാവസാനം വരെയാണ്. നമ്മുടെ ഈ മണ്ണിന്റെ വ്രതത്തെ വാസം എന്ന് അവസാനിക്കുന്നുവോ അതുവരെയാണ് പുതിയ നിയമത്തിലെ വ്രതന്മാരുടെ വ്രതം. ഈ നാസ്യ വ്രതക്കാരൻ അനുഷ്ഠിക്കേണ്ടതായ 3 കൂട്ടം കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വ്രതങ്ങൾ എല്ലാം വാസ്തവമായി ദൈവത്തിന് തന്നെത്താൻ വ്രതന്മാരായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആണിനും പെണ്ണിനും അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാസ്യ വ്രതക്കാരന് പ്രധാനമായിട്ട് 3 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന്, മുന്തിരിങ്ങ കൊണ്ടുള്ള യാതൊന്നും തൊടാൻ പറ്റില്ല.
രണ്ട് അവന്റെ തലയിൽ ചെളിരക്കത്തിനോട് മൂന്ന് ശവത്തിന്റെ അടുക്കം ചെല്ലരുത്. ഈ മൂന്നു കൂട്ടം കാര്യങ്ങളാണ്. ഇത് മൂന്നും വളരെ ആഴമായിട്ടുള്ള മുന്തിരിങ്ങ കൊണ്ടുള്ള യാതൊന്നും അനുഭവിക്കരുത്. എന്താണ് ഈ മുന്തിരിങ്ങ കൊണ്ടുള്ള ഒരു യാതൊന്നും അനുഭവിക്കരുത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ആത്മീയ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കണം. ലോകപ്രകാരമുള്ള ഇമ്പം ദൈവത്തിന്റെ മട്ടത്ത് ദൈവം വിലക്കി. അതാണ് അവിടെ മുന്തിരിങ്ങ. നമുക്ക് 104-ാം സങ്കീർത്തനം 15-ാം വാക്യം വെച്ച്
അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും
മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും
അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തിന് ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു.
ഭൂമിയിൽ ഉത്ഭവിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് ഏത് വീഞ്ഞ്. അത് വിലക്കി ഇവരെ ശ്രദ്ധിക്കണം. ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാതെ ക്രിസ്ത്യ ജീവിതം ശരിയാകത്തില്ല. ഒരു ദൈവവൈദന് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് വിലക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോക ഇമ്പം ദൈവമക്കൾക്ക് ദൈവം വിലക്കിയിരിക്കും. നമുക്ക് സന്തോഷിപ്പാൽ വായിച്ചതോ നിങ്ങൾ തോന്നുന്നു എപ്പോഴും സന്തോഷിപ്പി സന്തോഷിപ്പി. നമ്മുടെ സന്തോഷം എവിടെയാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട
കർത്താവിലാണ്.
ആ സന്തോഷമാണ് നമുക്ക് അനുവദിച്ചത്. ലോകപ്രകാരമുള്ള സന്തോഷവും ഇമ്പവും നമുക്ക് ദൈവം അനുവദിക്കില്ല. ഡാനിയേലിന്റെ ഒരു തീരുമാനത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്നാം ഡാനിയേലിന്റെ ഒന്നാമധ്യായം ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് 8.
എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു.
പ്രൈസലോ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. രാജാവിന്റെ ഭോജനം കൊണ്ടും
അവൻ കുടിക്കുന്ന
വീഞ്ഞുകൊണ്ടും
തന്നെത്താൻ
അശുദ്ധൻ ആക്കുകയില്ല
എന്ന് ദാനിയേൽ
ഹൃദയത്തിൽ തീരുമാനമെടുത്തു നിശ്ചയിച്ചു. രാജാവ് കഴിക്കുന്ന ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. ഇന്ന് ആത്മീയത്തിൽ ഒരു കുട്ടം ആളുകളാണെങ്കിൽ എന്റെ ദൈവമേ ഞങ്ങളുടെ സ്വന്തം നാടെല്ലാം വിട്ടിട്ട് ഞങ്ങൾ ഇന്ന് ബാബേലിൽ അടിമകളായി വന്ന് കിടക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഇത്രത്തോളം കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. രാജാവ് കഴിക്കുന്ന ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും കുടിക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. വേണമെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇത് പറഞ്ഞ് സാക്ഷിയും പറയും. ദാനിയേലിൽ പറയാനുള്ളത് അതല്ല. ഞാന് എന്നെ അശുദ്ധൻ ആക്കുകയില്ല. ഞാനെന്നെ ഈ ലോകയിമ്പത്തിൽ ജീവിച്ച് ഞാൻ എന്നെ അശുദ്ധൻ ആക്കുകയില്ല. ഈ തീരുമാനമാണ് ദാനിയേൽ എടുത്തത്. നമുക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം അതിനാൽ നടപ്പ് ഉണ്ടാകുമല്ലോ. അടുത്തത് വായിക്കണം. നമുക്ക് സന്തോഷിപ്പാറുള്ള എവിടാ?
ആത്മാവ്
നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും
തമ്മിൽ
സംസാരിച്ചു
നിങ്ങളുടെ
ഹൃദയത്തിൽ കർത്താവിന് പാടിയും
കീർത്തനം
ചെയ്തു.
നമ്മുടെ
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
ദൈവവും
പിതാവിനും ആയവനും എല്ലായ്പ്പോഴും
എല്ലാത്തിനു
വേണ്ടിയും സ്തോത്രം ചെയ്യും. അതാണ് നമുക്ക്
സന്തോഷിപ്പോ.
തീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് കുടിക്കാനുള്ള വീഞ്ഞേതാ? ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ദൈവമക്കൾ കൂടിയാൽ ആത്മീയ വിഷയങ്ങൾ
സംസാരിക്കണം.
നമുക്ക് നൽകി ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കണം. സ്വർഗീയ ഭവനന്മാർക്കുണ്ടായിരിക്കുന്ന മഹിമകളെ കുറിച്ച് സംസാരിക്കണം. ഈ കൃപയിലേക്ക് ദൈവം തന്നെ നടത്തി എന്നുള്ളത് സംസാരിക്കണം. തമ്മിൽ സംസാരിച്ചു നിങ്ങെന്താ പറഞ്ഞു? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. പാട്ട് പാടുന്ന ആരാണ്? ആരാ പാട്ട് പാടുന്നത്? സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ. കർത്താവിൽ സന്തോഷിക്കുന്നവർക്കാണ്
ഉയരത്തിന് പാട്ടുകൾ പാടാൻ
അർഹതയുണ്ട്. മറ്റവൻ സിനിമ പാട്ട് പാടും
കേട്ടോ, ഈ ലോകത്തിലെ പാട്ട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ഈ ലോകത്തിന്റെ ഇമ്പം നമുക്ക് വിലക്കപ്പെട്ടിരിക്കും.
നമ്മൾ പാടുന്നത് കർത്താവിന് പാടിയും പിന്നെ തമ്മിൽ സംസാരിക്കും, കർത്താവിന് പാടിയും
കീർത്തനം
ചെയ്യും.
ദൈവവും
ഇതാണ് ഒരാത്മീയതയായിരിക്കും. ലോകപ്രകാരമുള്ള ഇമ്പമല്ല അവന്റെ വിഷയം. ദൈവം ലോകപ്രകാരമുള്ള ഇമ്പം നമുക്ക് തരും. ഇത് നല്ലപോലെ നമ്മൾ പഠിക്കാം. ഞാൻ വീണ്ടും ചില ഭാഗത്തുള്ളത് കല്ലറ നമ്മൾ മുമ്പേ വായിച്ചല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഗലാത്യരാണ് വന്നാല് മുമ്പേ വായിച്ചതാ. അപ്പോൾ ഒരു ദൈവവൈദ്യന്റെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എനിക്ക് ദൈവം നൽകിയ രക്ഷ, ഞാൻ ഒരു ദൈവവൈദ്യനാണ് എന്നുള്ളതിൽ നമുക്ക് പ്രശംസ കേട്ടോ. ഈ ഹാമാൻ മോർദേക്കാരിയോട് ഇത്ര വലിയ അസൂയ വരാൻ കാര്യമുണ്ട്. നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എന്തുവാ ഇവിടെ മോർദേക്കായുടെ തലയിൽ ഒരു കെട്ടുണ്ട്. അത് തന്നെയല്ല അവനൊരിടത്ത് ഇരുന്നാൽ ഈ ദൈവമില്ലാത്ത ഗുണം പിടിക്കാത്ത ഹാമാൻ വരുമ്പം അവൻ അവിടുന്ന് വലിക്കുന്ന പോകി ഈ കെട്ടം എടുത്ത് ഒന്ന് വിശീകരിച്ചു അങ്ങി അവന്റെ തലയിലെ കെട്ടാണ് പ്രീതനോ ഹാമാന്റെ ഹൃദയത്തെ ഇളക്കിയത്. എന്തോ ഈ തലയിലെ കെട്ട് രക്ഷയെന്ന് ശിരത്വം ഞാനൊരു ദൈവവൈദ്യനാണെന്നുള്ള പദവി മോർദേക്കായുടെ അകത്തുണ്ട്. അതൊരു പ്രശംസയാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണെന്നുള്ളൊരു പദവി സ്വർഗം നമുക്ക് തമ്മിൽ ജയിക്കാം. ആ പദവി നാം എപ്പോഴും സൂക്ഷിക്കണം. ഞാന് ചില കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട് ഇവിടെ. പിന്നെ ആ പ്രശ്നം സമയവുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കില് ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. അവൻ തന്നെ രാജകീയ പുരോഹിത വർഗം അല്ലേ? ആ സംശയം തന്നെ എടുത്താട്ടെ. ഒന്ന് പത്രോസ് ക്ഷേത്രത്തിന്റെ 9 വാക്യം, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ, കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. അതിന് ശരിയായ ഭാഷാന്തരം രാജാക്കന്മാരും പുരോഹിതന്മാരും
എന്നാണ്.
വിശുദ്ധ വംശവും സ്വന്തം ജനവും, ദൈവത്തിന്റെ സ്വന്തം ജനം. അപ്പോൾ നമ്മെ അവൻ രാജാക്കന്മാരാക്കിയിരിക്കുകയാണ്. ഒടുവിൽ ഭരണം നമുക്കാകട്ടോ. ഇവിടുത്തെ പുരുഷനൊന്നും മാനസാന്തരപ്പെട്ട് ഗുണം പിടിച്ച് ജീവിച്ചാൽ പുരുഷനും കിട്ടിയിരിക്കും. എന്നാലും കിട്ടത്തില്ല. കാരണം പുരുഷന് എത്താതെ വേറെ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇതിലെ പുരുഷനൊന്നും കൊടുക്കത്തില്ല. ഞാനുള്ള പദവി ആർക്കാ ആർക്കാ ബൈബിൾ ക്ലാസ് എടുത്ത് ഇഷ്ടംപോലെ സമരിക്കാം. അതിനും ആർക്കാ ദൈവമക്കൾക്ക് ദാനിയേൽ പ്രവചനം 7:17 വാക്യം 27 വാക്യം രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്ക്, 5 വർഷത്തേക്കല്ല 7 വർഷത്തേക്കല്ല, എന്നേക്ക് സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. ക്രൈസ്തലോ എന്നെയും നിങ്ങളെയും ആ കൃപയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഞാന് ഇതിന്റെ വെളിച്ചത്തിൽ ഒന്ന് ചോദിക്കുക. നമ്മുടെ നാട്ടിലൊരു രാജാവ് വന്നാല് ഒരു ബീരിക്കടയുടെ മുറ്റത്തെ അല്ലെങ്കിൽ എന്റെ പോയി ഇങ്ങനെ ഇപ്പൊത്തെ ബീഡിയോ സിയോട്ടോ വലിച്ചപ്പോ അങ്ങനെ ഇങ്ങോട്ട് വിടുമ്പോ ഈ അത് രാജാവിന്റെ മുമ്പിൽ കിടക്കാം. അവിടെ അങ്ങനെ പോയിരിക്കും. ഇന്നത്തെ ദൈവമക്കാന്ന് പറയുന്നത് എന്തൊക്കെയാരെന്ന് പറയുന്നത് ഒരു നല്ല പങ്കി നമ്മുടെ നാട്ടിൽ ഇവിടെ പിന്നെ അതിന് നേരെ ഇല്ലാതെ ഒരു കടയിൽ ഇരിക്കാൻ ഇടവുമില്ല. പോയി നാളെ മഴക്കാലൊക്കെ പോയിരിക്കും. ഇപ്പുറത്തെ ഇവിടെ പിടിക്കാത്തവൻ ഇവിടെ വന്നിരുന്നോണ്ട് ഒരു ചെറുത്ത് മെല്ലിന്റെ അവൻ കത്തിച്ചു വലിച്ച് അവന്റെ വായി ഇങ്ങോട്ട് വെളിയിലോട്ട് പോകാൻ അണുമ്പോ ഈ വെല്ലുപോലെ ഇവിടെ ഇന്നത്തെ അവസ്ഥ പോട്ടെ പോട്ടെ ഞാൻ വിടുക. കേട്ടോ ദൈവമക്കൾ പ്രത്യേക ഓർത്ത നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇരിക്കാനിടം വേറെ. നമ്മളത് സൂക്ഷിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാറികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പിന്നെ പറയുന്നുണ്ടോ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാത്രിയും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ക്രൈസ്തവൻ അവരാ ഭാഗ്യമുള്ളവർ. അവര് ദുഷ്ടന്മാരുടെ കൂടെ അവരുടെ ആരോഗ്യം കേൾക്കാൻ അവര് പോകത്തില്ല. അതാ 3 സ്റ്റെപ്പിൽ ഈ നാച്ചുറവർക്കാൻ
ശവത്തിന്റെ അടുക്കൽ ചെല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെ എടുത്തോ ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ ഇടയ്ക്ക് പോയി കുറ്റി ഇരിക്കത്തില്ല. പോയാൽ അവൻ യേശുവിനെ കുറിച്ച് അവനോട് പറഞ്ഞ മറ്റവനെ ദൈവമേലേക്ക് ഒരുത്താനാണ് അവൻ പോകൂ. അല്ലാതെ ദുഷ്ടജനത്തിന്റെ കൂടെ അല്ല അവരുടെ ഭീതി കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർണതക്ക് ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ഇമ്പത്തിൽ പോയാൽ പല കുഴപ്പങ്ങളുണ്ടാണ്. നമ്മുടെ വാലിൽ നരിതാർത്ഥം വീഴും, പല 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 കുഴപ്പങ്ങളാണ് ഇവിടെ വരുന്നത്. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തിന്റെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്ത്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവായ എല്ലായ്പ്പോഴും
വല്ലപ്പോഴും അല്ല എല്ലായ്പ്പോഴും നടക്കപ്പെടും. ഏതെങ്കിലും അടുക്കളയില് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സ്തോത്രം 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 എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്ത്
എല്ലാറ്റിനും വേണ്ടി സ്തോത്രം
എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്ത് പിന്നെ
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം
കീഴ്പ്പെട്ടിരിക്കും. അപ്പോ ഇതാണ് ദൈവമക്കൾക്ക്. അപ്പൊ അതിനകത്താണ് ദൈവമക്കളുടെ സന്തോഷം ലോകപ്രകാരമുള്ള വഴി. ഇപ്പൊ അത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് മറ്റേ ഭാഗങ്ങളോട് നോക്കാം. ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യം.
പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയവരും ദൈവവചനം നിങ്ങളെ വസിക്കാനും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാനും ഞാൻ നിങ്ങൾക്ക്
എഴുതിയിരിക്കുന്നു. ബാല്യക്കാർക്ക് എന്താ വിഷയം? ഒന്നാമത് നിങ്ങൾ ശക്തരാണ്. എങ്ങനെയാണ് ശക്തി? കായബലത്തിന്റെ ആചാര്യം തന്നെയല്ല, അതും വേണമെങ്കിൽ എടുക്കണം. കാരണം ഇപ്പൊ ഞാൻ വായത്തനൊക്കെയായി എന്തോരം ശക്തിയാ എഴുന്നേറ്റ് ഇന്ന് ഇപ്പം ശ്വാസം വിടണമെങ്കിൽ മറ്റൊരു അനുവാദം മേടിക്കണം പറഞ്ഞ പോലായിരിക്കോ. മുമ്പൊക്കെ ആണെങ്കിൽ എത്ര വലിയ കുന്നു കയറി വലിയ സഹ്യപർവ്വതം, നമ്മുടെ നമ്മുടെ കിടക്കിടക്കുന്ന പർവ്വതത്തിൽ സഹ്യപർവ്വതം മാത്രം അതിന്റെ മണ്ടയ്ക്ക് കയറി അപ്പുറത്ത് ചെന്ന് എത്തേറ്റി ചെന്ന് കൺവെൻഷനിൽ രാത്രി പ്രസംഗിച്ച് എവിടുന്ന അവൻ സ്കൂള് വിട്ട് 4 മണിക്ക് പോയ ചാരി പറയുന്നേ. വലിയ മല ആന കാക്കാലകൾ ധാരാളമുള്ള കാറ്റിൽ കൂടെ മണ്ടയ്ക്ക് കയറി അപ്പുറത്ത് ചെന്ന് ഇറങ്ങി കൺവെൻഷനിൽ പ്രസംഗിച്ചേച്ച് അന്ന് രാത്രി അവിടെ കിടന്നിട്ട് വെളുപ്പാങ്കാലം തെരുന്നേറ്റ് ഈ വലത്തിൽ കൂടെ ഇറങ്ങി തിരിച്ചു വന്ന് ബാക്കി കയറി സ്കൂളിൽ വന്ന് സ്കൂളിൽ തിരിച്ചു. ഒരു ഭൂസലും ഇല്ല. ഇന്ന് പൊന്നച്ച ഇത്രയും ജനിവി കിടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ യൗവനകാലത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാവുന്ന പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വയസ്സിലാകുമ്പോൾ സമാധാനം കിട്ടും. അന്നെങ്കിൽ പ്രവർത്തിക്കാൻ ഒത്തത് പ്രവർത്തിച്ചല്ലോ എന്നൊരു സമാധാനം. എന്താ പറഞ്ഞ ഇനി
ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാൽ
ബാല്യക്കാർ ശക്തന്മാരാണ്. രണ്ടു വിധത്തിലാണ് ശക്തി കേട്ടോ. ഒന്നാമത് നമ്മുടെ കായം ഇപ്പോൾ അത് തന്നെയല്ല യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ കൊടുക്കും. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരുടെ ശക്തിയാണ് പ്രയപ്പെട്ടത്. ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ശക്തരായാലും
ആ ദൈവവചനം നിങ്ങൾ
വസിക്കുകയാണ്. എത്ര വാക്യമുണ്ട്? 2 വാക്യം. ഇതെന്നെ മൊത്തമായ ദൈവവചനം ധാരാളം വായിക്കണം. ദൈവവചനം നിങ്ങളുടെ അകത്ത്
മുറ്റാം.
ദൈവവചനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കണം. ദൈവവചനം നിങ്ങളിൽ ഞാൻ 23 വയസ്സ് കഴിഞ്ഞ 24 വയസ്സിലാണ് ഞാൻ രക്ഷിക്കുന്നത്. 24 അല്ല 23 ജീവിതത്തിൽ ഒരു ദിവസം സൺഡേ സ്കൂൾ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ദിവസം സൺഡേ സ്കൂൾ പഠിക്കാത്തൊരു കാരണമായി എനിക്ക്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും വളരെ ദുഃഖമുണ്ട്. കുറച്ച് പിള്ളേരായിട്ട് നടന്നിരുന്ന കാലത്ത് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കൂടെ പഠിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. സാധിച്ചില്ല എന്ന് എനിക്ക് ദുഃഖം. ഞാൻ നിങ്ങൾ പ്രത്യേക ഓർത്തണം. കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് ബൈബിൾ ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ദീസ് വേഴ്സസ് ബൈ ഹാർട്ട്. നല്ലപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം നിങ്ങൾ വസിക്കാൻ, ഒന്ന് നിങ്ങൾ ശക്തരാണ്, രണ്ട് ദൈവവചനം നിങ്ങൾ വസിക്കാൻ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. അങ്ങനെ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ സാത്താൻ ഏതെല്ലാം തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും അവനെ ജയിക്കാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലായിക്കൊള്ളാം. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ദൈവവചനത്തിൽ ചേരാത്തതായി ദൈവവചനം വിലക്കിയിരിക്കുന്നതായിട്ട് എന്തുണ്ടോ അതെനിക്ക് വേണ്ട. അതാണ് ദുഷ്ടനെ ജയിക്കുന്ന മാർഗം. ദൈവവചനം വേണ്ട എന്ന് പറയുന്നത് എന്തുണ്ടോ എനിക്കത് വേണ്ട. അനുസരിക്കാൻ പറയുന്നത് എന്തുണ്ടോ അത് അനുസരിക്കുക. അങ്ങനെയാണ് നമ്മൾ ദുഷ്ടനെ ജയിക്കുന്നത്. ദുഷ്ടൻ എപ്പോഴും ദൈവത്തിൽ നമ്മളെ അകറ്റാനില്ല,
അത് നമ്മൾ ഓർക്കണം. എന്നാൽ ദൈവമക്ക് പ്രത്യേകിച്ച് യുവാക്കന്മാര് ദുഷ്ടനെ ജയിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്,
ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്.
എന്താണ്
ലോകത്തെയും
ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്? പ്രത്യേക ഓർത്തണം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നാം സ്നേഹിക്കരുത്.
അടുത്തോടെ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ,
ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ
അവരിൽ പിതാവിന്റെ സ്നേഹമില്ല.
ഇന്നത്തെ ബന്ധുപുരുഷാർക്ക് എന്താ വേണമെന്നറിയാവോ? ലോകത്തിന്റെ തോളിലും കെട്ടിടണം, ഇപ്പോഴത്തെ കർത്താവിന്റെ തോളിലും കഴിയണം. നമുക്ക് എല്ലാത്തിനും നടക്കാം. രണ്ട് യജമാനന്മാരെ ഇന്നത്തെ ബന്ധുക്കോസുകാർ കാണാനല്ല, ലോകത്തെ കെട്ടിപ്പിടിക്കണം, ഇപ്പുറത്തെ ദൈവത്തെയും കെട്ടിപ്പിടിക്കണം. തമ്പുരാൻ പറയുന്ന അത് വേണ്ട, നീ അങ്ങ് ലോകത്തെ കെട്ടിപ്പിടിക്കണം. ഇപ്പൊ വായിച്ചത് ശ്രദ്ധിച്ചോ, ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. അടുത്തത് അവരിൽ പിതാവിന്റെ സ്നേഹമില്ല, അങ്ങനെയുള്ളവരിൽ പിതാവിന്റെ സ്നേഹം ഒന്നേ പറയുന്ന വർഷമാരികളില്ല. ലോകത്തെ സ്നേഹിച്ച്, ലോകത്തിന്റെ സ്നേഹിതരും ലോകത്തിലെ ദാനമാനവും വാഞ്ചിച്ച് ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നു പാർട്ടുണ്ടെങ്കിൽ അവർ സാധാരണ എന്റെ ദൈവമാണ് പറയുന്നത്. അവന് പിതാവിന്റെ സ്നേഹം ഇല്ല, ഇല്ല എന്നെ ദൈവം പറയുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നവരാണ്. അംശാലോ സഞ്ചാരമുള്ളവരുടെ വരട്ടെ. ബാക്കി വെച്ച്
ജഡമോഹം, കർമ്മോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല,
പിതാവിൽ നിന്നല്ല,
ലോകത്തിൽ നിന്ന് എത്രയാകുന്നു,
ലോകത്തിൽ നിന്ന് എത്രയാകുന്നു. ജഡമോഹം, കർമ്മോഹം,
ജീവിതത്തിൽ കർമ്മോഹം എന്നൊക്കെ പറയുന്നത് ആദ്യം കുഴപ്പമുണ്ടാക്കിയ കർമ്മോഹം
പഴം തമ്പുരാൻ പറഞ്ഞു പഠിച്ചിട്ട് ഇന്ന് ഈ കൊച്ചുപ്രദേശി വന്നൊരു ചെറിയ ആലോചന കൊടുത്തു. അതോ തമ്പുരാൻ അഴി അത് പഠിച്ചിരിക്കുന്ന ദൈവത്തെ പോലെയാ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും
ബാക്കി എങ്ങനെയാ വായിക്കും പരത്തെ നോക്കി
തമ്പുരാൻ വിലക്കിയതാ. തമ്പുരാൻ വിലക്കിയപ്പം അടുത്ത കൊച്ചുവാസ് വന്ന് ഒന്ന് പ്രബോധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് എത്ര മനോഹരമായിരിക്കുന്നു, അപ്പഴം എത്ര മനോഹരമായിരിക്കുന്നു. ഒന്ന് പഠിച്ച് തിന്നിയൊക്കെ തിന്നാനും പോലാ. കഥ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഓർത്തുകൊള്ളണം, ജനമോഹം, കന്മോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയൊക്കെയും
പിതാവിൽ നിന്നുള്ളതല്ല,
പിതാവിൽ നിന്നുള്ളതല്ല,
പിന്നെ ലോകത്തിൽ നിന്നത്രേ ആകുന്നു,
ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ദൈവമക്കളെ പ്രത്യേകം ഓർത്തോളം, വ്രതസ്ഥനാണോ നീ, നിനക്ക് ഇതൊക്കെ വിലക്കപ്പെട്ടിരിക്കുന്നതാണ്, ഇതെല്ലാം നിനക്ക് വിലക്കപ്പെട്ടിരിക്കുന്നതാണ്. ഓർത്തുകൊള്ളണം,
അതിന്റെ അടുത്തോട്ട് മാറ്റുന്നു.
ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു,
ഒഴിഞ്ഞു പോകും. ദൈവേഷം ചെയ്യുന്നവർ എന്തേക്ക്
വിരിക്കും, ലോകവും അതിന്റെ മോഹവും നശിച്ചു പോകും, ഒഴിഞ്ഞു പോകുന്നവരും നശിച്ചു. എന്നാ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്ന് നാം പ്രത്യേകം പറഞ്ഞു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒന്നാമത്തത് ഇനി ഒന്നാമത്തേനെ കുറിച്ച് കുറച്ചുകൂടെ പറയാം. അങ്ങനെ നിങ്ങൾ പ്രത്യേക ഓർത്തോണം. ഞങ്ങൾക്ക് ഇരമ്യാ പ്രവചനം 15 അധ്യായത്തിന്റെ 17 വാക്യം ഒന്ന്.
കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇത് ഉല്ലസിച്ചിട്ടില്ല.
ഇരമ്യാവ് പറയണ കേട്ടോ, എന്താ ഇത് പുതിയ ഉപദേശമാണെന്ന് ഇപ്പൊ തോന്നുന്നു കേട്ടോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞാൻ ഉല്ലസിച്ചിട്ടില്ല. ഫുട്ബോൾ എനിക്ക് വലിയ ഇഷ്ടമായി, രക്ഷിക്കപ്പെട്ട ശേഷം ഫീൽഡിൽ ഇറങ്ങിയിട്ടേ വലിയ ഭ്രമമായിരുന്നു. ഒരിക്കല് കളിക്കാനായിട്ട് എനിക്കിങ്ങനെ കേറാനൊന്നുമില്ല, ഞാൻ വെളിയിൽ നിൽക്കുക. ഞങ്ങളുടെ സ്കൂളും വേറെ സ്കൂളും തമ്മിലുള്ള മത്സരമാണ്, ഞങ്ങളുടെ ടീം തോറ്റു പോകും, ഒരു ബോള് വരുന്നു അടിച്ച് ഇടാൻ പോകുന്നു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ വെളിയിൽ നിൽക്കുക. ഞാനങ്ങനെ കളിക്കാത്തിനെത്തിട്ട് ഞാൻ വെളിയിൽ നിൽക്കുക കേട്ടോ, അറിഞ്ഞില്ല ഗോളിയോട് അടിയതാന്ന് പറയുകയും ഞാൻ ഒറ്റ അടിയുമെറ്റ് പറഞ്ഞ് കാലുപടക്കി വേറെ തന്നെ നാട്ടിൽ പിന്നെ ആദ്യത്തോട്ട്. അത്ര ഇൻട്രസ്റ്റ്. പക്ഷേ ക്രിസ്തുവിനായി കഴിഞ്ഞ ശേഷം ആ വഴിക്കോട്ടെ കാണാനേ ഇവിടെ വായിച്ചത് കേട്ടോ, എന്തുവാ വായിച്ചേ?
ദൈവമക്കളെ, നമുക്ക് ഈ ലോകയിമ്പം അനുഭവിക്കുന്നില്ല. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ദൈവവൈദ്യം ആ സമയത്ത് പ്രാർത്ഥിക്കാൻ സമയം, പുസ്തകം വായിക്കാൻ സമയം. നമ്മുടെ ഇവിടെ ഈ കുത്തിയതെല്ലാം ടി വി കാണുന്ന കുത്തി ഇരി, അത് കാണാൻ എത്ര കിളവന്മാർ എത്ര പേര് എത്ര മണിക്കൂറായിരിക്കുന്നില്ലയോ, എത്ര മണിക്കൂറായിരിക്കുന്നില്ലയോ. അത് വേദപുസ്തകം വായിക്കാൻ നേരമില്ല, അവർക്ക് വേദപുസ്തകം വായിക്കാൻ നല്ല നേരം. ഇരി കാണാൻ വലിയ ഇഷ്ടം, എനിക്കും വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ പാടേണ്ട, നമുക്കത് പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിലായി 85 അമേരിക്ക വന്നപ്പം ഈ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ എവിടെയോ കയറി ചെന്നപ്പോ ഇതിന്റെ നേരമാണ്. അവിടെ ഒരു വല്യപ്പനും ഉണ്ട്, ആ കുറച്ച് പിള്ളേരും എല്ലാം കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോഴുണ്ട് ആ കൊടുത്തൻ ഇടിച്ചു കൊണ്ടുവന്ന് വലിച്ച് അങ്ങിട്ടു. ഞാൻ കിഴങ്ങ് പോലെ അവിടെ കിടക്കുക. ഈ വലിയ കാലിന്റെ നല്ല വാക്കിനാ വച്ചവ നീക്കുന്നത്. ഞാനറിഞ്ഞില്ല കൊടാ നാവിക്ക് ഒരു തൊഴിയെന്ന് പറയുക, ഒറ്റ തൊഴിയാ കൊടുത്തില്ല. ഞാൻ ദൈവരാ, ഞാൻ എന്തോ പറഞ്ഞേ. അവന്റെ ആ നിപ്പ് കണ്ടു ഇവൻ ഇരിങ്ങനെ മനസ്സിലാക്കുക. അത് കണ്ടപ്പോ എനിക്ക് ചൂട് പോയി, ചൂട് കറി. അവൻ നല്ല ഒരുത്തരാണ്, ഒറ്റ തൊഴിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് തീരുക അതിനകത്ത് തൊഴിയാ കണ്ടത്. അപ്പൊ ഞാൻ ഓർക്കടാ, എനിക്ക് ഞാൻ ഇത് നിൽക്കുക, എനിക്കിത് കാണാനോ. അത് പിന്നെ ആ ഈ ഇടി നടക്കുന്ന കാണുന്നത് ആ സ്ഥലത്ത് നപ്പഴക്കാനും വായി. കാര്യം മനസ്സിലായല്ലോ, എന്താ വായിച്ചത്? കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞാന് ഉല്ലസിച്ചിട്ടില്ല. നമുക്ക് പറയാൻ ആ പ്രാഗൽ ചോടാണ് കർത്താവെ, നീ എന്നെ രക്ഷിച്ചതിന്റെ ശേഷം, ഈ കൃപയിലേക്ക് എന്നെ വിളിച്ചതിന്റെ ശേഷം ഞാൻ ആ ഉല്ലാസത്തിന് പോയിട്ടില്ല. ഉപദേശത്തിന് കട്ടിയ ചുമ്മാ സ്വർഗത്തിൽ അങ്ങ് പോവാന്ന് എല്ലാവരുടെയും വിചാരം കേട്ടോ. അതിലെ ഇതിലെയൊക്കെ തോന്നിയ വാക്കൊക്കെ നടന്നിട്ട് അങ്ങനെ തന്നെ ജനലാണ് വിളക്കം ഓർത്തോണം. ദൈവത്തിന് സ്തോത്രം. വേഗം ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ തന്നെ ഇനിയും പ്രവചനം 7 അധ്യായത്തിന്റെ 20 വാക്യം.
അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ദമ്പത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്കും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിന വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി.
അതുകൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ളതായ ആഭരണങ്ങളുടെ ഭംഗി ദൈവത്തിന്റെ വചനം ആവർത്തിക്കുന്നത് നിങ്ങൾ ഓർക്കണം. ആഭരണങ്ങളുടെ ഭംഗി ദമ്പത്തിനായിട്ട് ഉപയോഗിച്ചു. അത് ദൈവമാ പറയുന്നത്, നാം ഒരിക്കൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ദൈവം പറയുന്നത് ദമ്പത്തിനായിട്ടാണ്. ഞാൻ പറയാ അല്ല, എന്റെ കയ്യിൽ നിന്ന് കിടന്നാലും ഞാൻ നോ, ദൈവം അനുവദിക്കുന്നില്ല. തർക്കം വരുവാണെങ്കിൽ വീണ്ടും എടുത്തു പുറപ്പാട് വിശ്വാസം 33
ഞാൻ
ശ്രദ്ധിച്ചോളാം. ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. എത്ര പറഞ്ഞാലും കേൾക്കാത്ത ദുശാഠ്യമുള്ള ജനം എന്ന് പറയുന്നത്, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായി ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല, തീർന്നില്ല. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും.
അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയിക്കേണ്ടതിന്
എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക
എന്ന്
യഹോവ മോശിയോട് പറഞ്ഞു. കണ്ടോ, ധാരാളം വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ തരാറുണ്ട്. ധാരാളം വാക്യങ്ങൾ ദൈവം വസിക്കുന്ന സ്ഥലത്ത് പോയി ആരോടെ പണിയണോ ഇതൊക്കെ നീക്കിക്കുന്നു. ഉൽപ്പത്തി 35 ജനിസിസ്
ഞാൻ
അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും.
അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യ ദേവന്മാരെ
ഒക്കെയും
കാതുകളിലെ കുണുക്കുകളെയും യാക്കോവിന്റെ പക്കൽ കൊടുത്തു. യാക്കോവ് അവയെ ശേഖേമിന് അരികെയുള്ള
കരിവേലകത്തിൻ കീഴിൽ
കുഴിച്ചിട്ടു.
ഓർത്തോണം, ദൈവത്തിന് യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ അഹങ്കാരത്തിന്റേതായ യാതൊന്നും, ഇപ്പം ആരണത്തിന്റെ കാര്യം അവിടെ പറഞ്ഞെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ വെട്ടിത്തിളങ്ങുന്ന ഈ കശപ് വെട്ടി പിടിപ്പിച്ച് ഉള്ളതായ സാരിയോ അങ്ങനെയുള്ള ഡ്രസ്സുകളോ ദൈവം വിലക്കിയിരിക്കുന്ന തിരുവനം വളരെ ക്ലിയർ ആയിട്ട് വിലയേറിയ വസ്ത്രം ദൈവം വിലക്കിയിരിക്കുന്നതാണ്. നമ്മളാരും അത് നോക്കിയിരിക്കാൻ പാടില്ല.
നമ്മൾ ഓർത്തു കൊടുക്കണം. പുതിയ നിയമത്തിൽ വാക്യമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ഈ മലയാള ഭാഷാന്തരത്തില് കത്തോലിക്ക ബൈബിളിലെടുത്ത് കോനാട്ട് മൽപ്പാനച്ചൻ പുതിയ നിയമം വിവർത്തനം ചെയ്ത് ഗ്രീക്കിൽ നിന്ന് ഒറിജിനൽ ഗ്രീക്കിൽ നിന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പുസ്തകം എടുത്ത് നോക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പൊന്നെ വെള്ളി വിലയേറിയ വസ്ത്രം മുതലായത് ധരിക്കരുത് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ന്യൂ ഇന്റർനാഷണൽ വേഴ്സൺ ബൈബിൾ നിങ്ങളുടെ ആ കയ്യിൽ ആശയിരുന്നു. അതിന്റെ ആ പത്രോസിന്റെ ലേഖനം ഒന്ന് വായിച്ചു വെച്ചു. മൂന്ന് മൂന്ന് ഒന്ന് പത്രോസ് മൂന്ന് മൂന്ന് വൈകി.
Your beauty should not come from outward.
Beauty
should not.
Should not. Should not. Grammar പഠിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. പഠിച്ചിട്ടുള്ളവർക്ക് ഇംഗ്ലീഷിൽ ഷുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലെന്ന് കട്ടായമായിട്ട് കട്ടൻഡറി ആയിട്ട് പറഞ്ഞിരിക്കുക. ബ്യൂട്ടി ഷുഡ് നോട്ട് കം ഫ്രം
ഔട്ട്വേർഡ്
അഡോൺമെന്റ് അഡോൺമെന്റ്
such as braided hair and wearing of gold jewelry and fine clothes
appo shuddha thana varnirikkunnu idu pole thanneyana konaatta malpanachan vivartanam cheyirikkunna katholika bible nammala bible seriyayittu alle irikkunnu nammal orthodox idu nammala velivaru samayada avathayathinte naalu vechu vaakkunnu aa
stree ഊമ്രം വണ്ണവും കടിച്ചുമ്പും നിറവുമുള്ള വസ്ത്രം ധരിച്ച്
പൊന്നും
രത്നവും
മുത്തും അണിഞ്ഞവളായി
തന്റെ വേശ്യാവൃത്തിയുടെ മേൽച്ചതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു.
അപ്പോൾ ഇവിടെ വേശ്യാവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോൾ ഓർത്തോണം ആത്മീയ വിചാരത്തെയാണ് കാണിക്കുന്നത്. ദൈവവചനത്തെ കോട്ടി മാറ്റുക. അപ്പോൾ ഈ വേഷം ആരുടേത്? വലിയ വസ്ത്രം പൊന്നും രക്തവും മുത്തും അണിഞ്ഞത് വേശ്യാവേഷം എന്നാണ് അവിടെ കാണുന്നത്. പതിനെട്ടാം അധ്യായത്തിലുണ്ട് പതിനാറാം വാക്യം.
അയ്യോ അയ്യോ മഹാനഗരമേ
റിവലേഷൻ 18 16 വേഴ്സ്.
അയ്യോ അയ്യോ മഹാനഗരമേ
അയ്യോ അയ്യോ മഹാനഗരമേ
നേരിയ തുണിയും
ധൂമ്ര വർണ്ണവും
കടിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ
പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ
ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു.
നശിക്കാനുള്ളവരുടെ വേഷമാണ് പുതിയ നിർത്തി വാക്കിയില്ല. അവര് പറയുന്നു ഇപ്പോഴത്തെ മോഡേൺ പാസ്റ്റർമാര് ലിബറൽ തിയോളജിക്കാര് എന്തിനാണെന്നറിയാമോ? എല്ലാത്തിനെയും കൂട്ടിക്കെട്ടി സാധാരണ തീയിലേക്ക് കൊണ്ടുപോകാൻ എടുക്കാം. ഇയോബ് ദിവസം ജോബ് 22:24 ആണ്.
നിന്റെ പൊന്നെ പൊടിയിലും ഓഫീസംഗം തോട്ടിലെ കല്ലിന്റെ ഇടയിലും ഇട്ട് കളക
ഇട്ട് കളക
അപ്പോൾ
അപ്പോൾ അപ്പോൾ എന്നുള്ളത് അരി പറയട്ടോ. അപ്പോൾ സർവശക്തൻ നിനക്ക് പൊന്നും
നിനക്ക്
വെള്ളിവാളവുമായിരിക്കും.
അന്ന്
അതിന് വഴി വരയണം. അന്ന് ഏത് ഇത് നീ ഉപേക്ഷിക്കുമ്പോൾ അന്ന് നീ സർവശക്തി പ്രബോധിക്കും. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും.
നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക്
സാധിക്കും. മതിസലോ പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് കുറെ കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എഴുതിയ ആഭരണം ഭൂഷണമോ എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ഇറക്കിയിട്ടുണ്ട്. അത് വായിച്ചോണ്ടാ മതി. പിന്നെ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചേക്കാ മതി. ബാക്കി എന്നുള്ളതിനെല്ലാം കേട്ടോ. ഈ വിഷയത്തില് ആർക്കെങ്കിലും തർക്കിക്കാൻ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് മൂന്ന് തർക്കിച്ചൊരു മൂന്നാഴ്ച കൂടെ കാണും. അതിനോട് അവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ മറുപടി കൊടുക്കാം. ആരെന്തെങ്കിലും ഏത് വസ്ത്രമാർഗത്തിന്റെ വരാം. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ലോകപ്രകാരമുള്ള ഇമ്പം ദൈവമക്ക് വിലക്കിയിരിക്കുന്നു. നമ്മുടെ ഇമ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ
തന്നെ.
നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അതിന്റെ ഒരു വാക്കും കൂടെ ഞാൻ ക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെയായി നമ്മളൊന്ന് നോക്കുക. ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം. ഫിലിപ്പിയ സെക്കൻഡ് അങ്ങേ അറ്റത്തിരിക്കുക. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസനെ പോലെയായി ദാസരൂപമെടുത്തു നമ്മളെ പോലെ ഒരു മനുഷ്യനെ പോലെയായി
മനുഷ്യനായി
തന്നെത്താൻ ഒഴിച്ചു
വേഷത്തിൽ
മനുഷ്യനായി വിളങ്ങി
തന്നെത്താൻ
താഴ്ത്തി ആരിന്റെ അതിലൊക്കെ വരയിടണം തന്നെത്താൻ താഴ്ത്തി
മരണത്തോളം
ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. നീചന്മാർക്ക് കൊടുക്കുന്ന ക്രൂശ്, നമ്മുടെ പാപം മുഴുവൻ അവന്റെ മേലെ ഏറ്റുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ഒരു നീചനെ പോലെ ആ ക്രൂശിലെ മരണം വഹിച്ചു. ഈ മനസ്സാണ് അവനെ പിൻപറ്റുന്നവന്റെ ജനത്തിനുണ്ടായിരിക്കേണ്ടത്. ഇത് പറയുമ്പോ പിന്നെയും എന്റെ അകത്ത് ഒരു വേറൊരു വാക്യം കൂടെ പോയി വരും. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിന്റെ 3 വാക്യം ഒന്ന് വായിച്ചു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും
ഗതിക്കപ്പെട്ടും
വ്യസനമാത്രമായും രോഗം ശീലിച്ചവരുമായും തിരുന്നു.
അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തപ്പോ
അവൻ നിന്ദിതനായിരുന്നു.
നാം അവനെ ആദരിച്ചതുമില്ല.
ഇത് രണ്ടാം വാക്യം വെച്ചത്.
അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നു.
വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും
അവന്റെ
മുമ്പാകെ വളരും. അവന്റെ
മുമ്പാകെ വളരും.
അവനെ ഇവിടെ ശ്രദ്ധിക്കണം. രണ്ടാം വാക്യം കേട്ടോ. അവന് രൂപഗുണം ഇല്ല. കർത്താവ് രൂപഗുണം വലിയ നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷനായിട്ട് ശൂന്യം ചോദിക്കുമ്പോൾ അവൻ 14 അവൻ പെണ്ണയും ചുവപ്പുമുള്ളവൻ. അവൻ വെണ്ണയും ചുവപ്പുമുള്ളവൻ. അവൻ 14 അഭിഷേകൻ എന്നാണ് ശിവലിംഗ ഇവിടെ പറയുന്നത്. അവന് രൂപഗുണമില്ല. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക. അവന് രൂപഗുണമില്ല. എന്തിനു വേണ്ടി അവൻ വിരൂപിയായി തീർന്നു? എന്നെയും നിങ്ങളെയും തേജസ്സനിയിച്ച് അവന്റെ മുമ്പിൽ നിർത്തുവാൻ വേണ്ടി അവൻ വിരുദ്ധയുടെ അവന്റെ മുഖത്തെ രോഗങ്ങൾ പിന്തെടുത്തു. മുഖം മുഴുവൻ നീരുകൊണ്ട് കളഞ്ഞു. ഒരു ഭയങ്കര രോഗിയായിട്ട് അവൻ മാറി. എന്തിന് നമ്മെ സൗന്ദര്യപൂർണരാക്കി ദൈവസന്നിധിയിൽ നിർത്തുവാൻ? നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ദൈവമക്കളെ നാം നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോകട്ടെ. സമയത്ത് ഞാൻ സഹോദരി ചെന്ത ആവരണമില്ലാത്തത് ഉടനെ എന്നോട് പറഞ്ഞു, തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലുമാണല്ലോ ദൈവ മനുഷ്യനെ. അത് പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൂടി ഞാൻ ഇവിടേക്ക് വരാം. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു മറുപടി ആണ്. ഞാൻ ഒരിക്കലും അതിന്റെ മറുപടി അവരിൽ ഒരു യുവതിയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയിലാണ്. എന്തുകൊണ്ടാണ് സഹോദരി നിങ്ങൾ ആവരണമൊന്നും ധരിക്കാത്തത്? ഞാൻ ചോദിച്ചു. ഉടനെ പറഞ്ഞ മറുപടി ഇതാ, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും പക്ഷേ ദൈവത്തിൽ നടന്നിക്കപ്പെടമായി ഈ ഇന്നലെയിലായിട്ടു. എന്നാൽ ആ രൂപം അത് ആ അവസ്ഥ പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു. നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. നമുക്ക് ആഗ്രഹം കർത്താവിനെ പിന്തുടരാം.
സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിന്നിതം ചെയ്തോന നിന്നുതനെ പോലെ നിന്നു ഞാൻ വരുന്നേ. നിന്നിതം ചെയ്യുവാൻ എന്റെ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ. ഞാൻ ഇന്നു മോദമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ദേ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ും എന്തെയ്യവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ. ഞാൻ ഇന്നു മോദമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, നിന്റെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ.